بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم ذلك بأن الذين كفروا اتبعوا الباطل وأن الذين آمنوا اتبعوا الحق من ربهم كذلك يضرب الله للناس أمثالهم فإذا لقيتم الذين كفروا فضرب الرقاب حتى إذا أثخنتموهم فشدوا الوثاق فإما منا بعد وإما فداء حتى تضع الحرب أوزارها ذلك ولو يشاء الله لانتصر منهم ولكن ليبلو بعضكم ببعض والذين قتلوا في سبيل الله فلن يضل أعمالهم
طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وآل محمد നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ സൂറത്ത് മുഹമ്മദിൽ രണ്ടായത്തുകൾ വിശദീകരിച്ചു അല്ലേ, രണ്ടായത്തുകൾ രണ്ടോ മൂന്നോ, ആ മൂന്നായത്തുകൾ വിശദീകരിച്ചല്ലേ. തൈ ഇന്ന് അതിൻ്റെ ബാക്കി ഇൻഷാല്ലാ. ഇവിടെ അല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാ, അവിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ മാർഗത്തെ തൊട്ട് തടയുകയും ചെയ്തവർ, അതല്ല ആമാലഹും അള്ളാഹു അവരുടെ പ്രവർത്തന ഫലങ്ങളെ പാഴാക്കി നിഷ്ഫലമാക്കി പാഴാക്കിയിരിക്കുന്നു നിഷ്ഫലമാക്കിയിരിക്കുന്നു. വല്ലദീന ആമിനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ. വആമനു ബിമാ നുസ്സില അല മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ മേൽ അവതീർണമായതിൽ സത്യപ്പെടുത്തി അംഗീകരിക്കുകയും ചെയ്തവർ. وهو الحق من ربهم, തങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സത്യമാണ് അത് എന്നിരിക്കെ. كفر عنهم سيئاتهم واصلح بالهم, അല്ലാഹു അവരുടെ തിന്മകൾ മായ്ച്ചിരിക്കുന്നു മാപ്പാക്കിയിരിക്കുന്നു. അവരുടെ ബാൽ കാര്യം അല്ലെങ്കിൽ ഹൃദയം അല്ലാഹു സുബ്ഹാനഹു വതആല നന്നാക്കിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ചെയ്തത്? അവിശ്വാസികളുടെ കർമ്മങ്ങളെ പാഴാക്കി വിശ്വാസികളുടേത് സ്വീകരിക്കുകയും അതേപോലെ തന്നെ അവരുടെ തിന്മകളെ മായിച്ച് അവരുടെ അവസ്ഥ നന്നാക്കിയത്. ദാലിക് ബിഅന്നല്ലദീനക ഫറുത്തബഉൽ ബാത്തിൽ, അവിശ്വാസികൾ അസത്യത്തെ പിന്തുടർന്നു. വഅന്നല്ലദീന ആമനുത്തബഉൽ ഹഖ് മിൻ റബ്ബിഹിം, വിശ്വാസികൾ റബ്ബിൽ നിന്നുള്ള ഹഖിനെ അനുധാവനം ചെയ്തു. അതാണ് അതിൻ്റെ കാരണം. കദാലിക് യദ്രിബുല്ലാഹു ലിന്നാസി അംസാലഹും, അള്ളാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം ജനങ്ങൾക്ക് അവരുടെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ അവസ്ഥകൾ വിശദീകരിക്കുന്നു. എന്നിട്ട് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ഫഇദാ ലഖീതുമുൽ ലദീന കഫറു ഫദർബ അർരിഖാബ് ഹത്താ ഇദാ അസ്ഖൻതുമൂഹും ഫഷുദ്ദുൽ വസാഖ് ഫഇമ്മാ മന്നൻ ബഅദു വഇമ്മാ ഫിദാഅ ഹത്താ തദഅൽ ഹർബു ഔസാറഹ ذلك ولو يشاء الله لانتصر منهم ولكن ليبلوا بعضكم ببعض والذين قتلوا في سبيل الله فلن يضل اعمالهم. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു ഈ സൂറത്തിന് സൂറത്തുൽ ഖിതാൽ എന്ന പേരുണ്ട്. ഖിതാൽ എന്ന യുദ്ധം അല്ലേ, സായുധ പോരാട്ടം യുദ്ധം. അതിൽ പേരിടാൻ കാരണം യുദ്ധനിയമങ്ങൾ പഠിപ്പിക്കുന്ന സൂറത്താണ്, യുദ്ധനിയമങ്ങൾ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ സൂറത്തിൽ യുദ്ധനിയമങ്ങൾ പലതും പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ഖിതാൽ എന്നുള്ള പേര്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി യുദ്ധം സംജാതമായി ശത്രുവോട് അന്യോന്യം ഏറ്റുമുട്ടുന്ന സ്ഥിതി സംജാതമായാൽ എന്താണ് മുസ്ലിമീങ്ങളുടെ പെരുമാറ്റം? അതേപോലെ യുദ്ധം നടന്നു, ശത്രുക്കളിൽ നിന്ന് ബന്ദിയെ പിടിക്കപ്പെട്ടാൽ യുദ്ധബന്ദികളോടുള്ള മുസ്ലിമീങ്ങളുടെ നിലപാട് എന്തായിരിക്കണം തുടങ്ങിയ കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നു, ഫഈദാ ലഖീതുമുൽ ലദീന കഫറു, ഫഈദാ ലഖീതും, നിങ്ങൾ കണ്ടുമുട്ടിയാൽ, ലഖീതും എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, ലഖ ലഖീതും നിങ്ങൾ കണ്ടുമുട്ടിയാൽ, ഇദാ ലഖീതും നിങ്ങൾ കണ്ടുമുട്ടിയാൽ, അല്ലദീന കഫറു, അവിശ്വസിച്ചവരെ, അവിശ്വസിച്ചവരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, കേവലം റാബിത്താണ് ആയത്തിനെ ബന്ധിപ്പിക്കാനുള്ള. ഇദാ ലഖീതു അല്ലദീന കഫറു, അവിശ്വസിച്ചവരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ, ഫദർബ റിഖാബ്, ഫദർബ റിഖാബ്, റിഖാബ് എന്നാ പെരടിയാണ്, ദർബ എന്നാ വെട്ടുക എന്നാണ്. ഫദർബ റിഖാബ്, ഇദാ ലഖീതു, നിങ്ങൾ കണ്ടുമുട്ടിയാൽ, ഫ അപ്പോൾ, ദർബ റിഖാബ്, ദർബ റിഖാബ് എന്നാൽ പെരടി വെട്ടാണ്. അവിടെ ഫദ്രിബു അർ-റിഖാബ ദർബൻ എന്നാണ്, നിങ്ങൾ പിരടികളെ ആഞ്ഞു വെട്ടുക എന്നുള്ള അർത്ഥത്തിലാണ്. ഫദ്രിബു അർ-റിഖാബ ദർബൻ, അതാണ് ഇതിന്റെ ആശയം. ഈ വാദത്തിന് ദർബ റിഖാബ് എന്ന് പറഞ്ഞാൽ പിരടികളെ നിങ്ങൾ ആഞ്ഞു വെട്ടുക പ്രയോഗമാണ്. ആഞ്ഞു വെട്ടുക എന്ന് പറയാൻ കാരണം ഈ വെർബ് ഉണ്ടല്ല, അതിന്റെ സ്ഥാനം ഇവിടെ നനഫദ്രിബു, നിങ്ങൾ വെട്ടുക പ്രതികളെ, ദർബൻ എന്താ ദർബ, ദർബൻ തന്നെ വെട്ടിനൊരു പ്രത്യേകത ഉണ്ട്, അതാണ് ആഞ്ഞു വെട്ടുകാരുടെ. ഈ ശൈലിയിൽ എന്ത് ചെയ്യും, ആ പ്രയോഗത്തെ ഫദ്രിബു റിഖാബ ദർബൻ എന്നുള്ളതിനെ ഫദർബ റിഖാബ് അങ്ങനെ പ്രയോഗിക്കും, ഉദ്ദേശം ഒരേ ആശയത്തിൽ. അപ്പൊ ഇവിടെ എന്താ അർത്ഥം, ഫദർബ റിഖാബ് എന്ന് നിങ്ങൾ പിരടികൾ ആഞ്ഞു വെട്ടുക. യുദ്ധഭൂമിയിൽ മുസ്ലിമീങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടിയിട്ടില്ലെങ്കിൽ, യുദ്ധം സംജാതമായാൽ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഫൈദാ ലഖീത്തും, നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്നാണ്, അല്ലദീന കഫറു, അവിശ്വാസികൾ, അവിശ്വാസികളെ എവിടെ കണ്ടുമുട്ടിയാലും എന്നുള്ളതല്ല, പിന്നെയോ അതാണ് നിസ്സലദാനി സലമാതങ്ങൾ എങ്ങനെയാണ് ഈ ആയത്തിനെ പ്രയോഗവൽക്കരിച്ചതെന്നുള്ളതാണ്. നിസ്സലദാനി സലമാതങ്ങൾ എല്ലായിടത്തും അവിശ്വാസികളെ വെട്ടിയിട്ടില്ല, മനസ്സിലല്ലേ. യുദ്ധഭൂമിയിൽ കണ്ടുമുട്ടിയാൽ, യുദ്ധത്തിൽ കണ്ടുമുട്ടിയാൽ അവനും ആയുധധാരിയാണ്, ആയുധവേഷത്തിലാണ്, യുദ്ധവേഷത്തിലാണ്, മുസ്ലിമീങ്ങളും യുദ്ധവേഷത്തിലാണ്. യുദ്ധഭൂമിയിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നു കൊടുക്കലല്ല, പിന്നെയോ യുദ്ധമാണ്. ആ യുദ്ധം അതെങ്ങനെ എന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. ഇസ്ലാം എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. സമാധാന കാലഘട്ടവും അതേപോലെ തന്നെ യുദ്ധകാലഘട്ടവും അതേപോലെ സമാധാനാന്തരീക്ഷത്തിൽ എങ്ങനെ ജീവിക്കണം, യുദ്ധാന്തരീക്ഷത്തിൽ എങ്ങനെ ജീവിക്കണം ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ യുദ്ധഭൂമിയിലുള്ള പെരുമാറ്റത്തെ കുറിച്ചാണ് പറയുന്നത്. അതാണ് ഫൈദാ ലഖീതുമുൽ ലദീന കഫറു ഫദർബ റിഖാബ്, പിരടികൾ ആഞ്ഞു വെട്ടുക. ഹത്താ ഇദാ അസ്ഖൻതുമൂഹും, എന്താ ഈ അസ്ഖൻതുമൂഹും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവരെ, ഹും എന്നാണ് അവരെ, അവിശ്വാസികളായ പിന്നെ യോദ്ധാക്കളെ, അവിശ്വാസികളായ യോദ്ധാക്കളെ തന്നെ, അസ്ഖൻതുമൂഹും, ഹും എന്നാണ് അവരെ യോദ്ധാക്കളെ. അസ്ഖന എന്ന് പറഞ്ഞാല് ആയത്തിൽ മുറിവേൽപ്പിക്കുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അസ്ഖന എന്ന് പറഞ്ഞാല് ആയത്തിൽ മുറിവേൽപ്പിച്ചു. ഇവിടെ ഇദാ അസ്ഖൻതും, നിങ്ങൾ ആയത്തിൽ മുറിവേൽപ്പിച്ചു, ആയത്തിൽ നിങ്ങൾ അവരെ മുറിവേൽപ്പിച്ചിട്ട് അവരെ നിങ്ങൾ കീഴ്പ്പെടുത്തിയാൽ, ഒതുക്കിയാൽ എന്നുള്ള ഉദ്ദേശമാണ്. ഹത്താ ഇദാ അസ്ഖൻതുമുഹും, അങ്ങനെ നിങ്ങൾ അവരെ യുദ്ധത്തിൽ നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തിയാൽ, അവരെ നിങ്ങൾ കീഴൊതുക്കി കഴിഞ്ഞാൽ, ആയുധ പ്രയോഗത്തിലൂടെ കീഴൊതുക്കി കഴിഞ്ഞാൽ, അതാണ് അവിടെ ഉദ്ദേശം. അസ്ഖല എന്നാലും മുറിവേൽപ്പിച്ചു എന്നാണ്, ആയത്തിന് മുറിവേൽപ്പിച്ചു. ഇവിടെ ആയുധ പ്രയോഗത്തിലൂടെ നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തിയാൽ, അതാണ് ആയുധ പ്രയോഗത്തിലൂടെ നിങ്ങൾ അവരെ കീഴ്പ്പെടുത്തിയാൽ. ഹത്ത എത്രത്തോളം എന്നാൽ, ഇതാ അസ്ഖൻതു, നിങ്ങൾ അവരെ ആയുധ പ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി, നിങ്ങൾ കീഴ്പ്പെടുത്തി ഹും അവരെ, അവിശ്വാസികളായ യോദ്ധാക്കളെ അങ്ങനെ കീഴ്പ്പെടുത്തിയാൽ. ഫശുദ്ദുൽ വസാഖ്, ഫശുദ്ദു അപ്പോ നിങ്ങൾ ബന്ധിക്കുക, ഫ അപ്പോൾ ശുദ്ധു, ശുദ്ധു എന്നാണ് നിങ്ങൾ ബന്ധിക്കുക. അൽ വസാഖ്, അൽ വസാഖ് വസാഖ് എന്ന് പറഞ്ഞെങ്കിൽ പിടിച്ചു കെട്ടണ കയറുണ്ടല്ലോ, എന്നാ പറയാം കയർ. ഫശുദ്ദുൽ വസാഖ്, അപ്പോൾ നിങ്ങൾ വസാഖിനെ ബന്ധിക്കുക. അതിനൊക്കെ ഉദ്ദേശം പറയാം. അപ്പൊ എന്താ, ഹത്ത ഇത അസ്ഖൻതുമൂഹും, അവിശ്വാസികളായ യോദ്ധാക്കളോട് നിങ്ങൾ അവരെ ഏറ്റുമുട്ടി ആയുധ പ്രയോഗത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തിയാൽ, കീഴ്പ്പെടുത്തിയാൽ കൊന്നില്ല, കീഴ്പ്പെടുത്തിയാൽ, ഫശുദ്ദുൽ വസാഖ് നിങ്ങൾ അവരെ ബന്ധിക്കുക, അതാണ് അതിന്റെ ഉദ്ദേശം. വസാഖ് എന്നാൽ പിടിച്ചിട്ടുന്ന കയറെന്ന് പറയും, വിസാഖ് വസാഖ്. ശദ്ദ എന്ന് പറഞ്ഞാൽ കെട്ടി, ശുദ്ധു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടിക്കൊള്ളുക, അതിന്റെ കൽപ്പനയാണ്. ഫശുദ്ദുൽ വസാഖ്, അപ്പോ നിങ്ങൾ ഈ പിന്നെ കെട്ടിമുറുക്ക എന്ന് പറയില്ലേ, അവരെ ബന്ധിക്കുക. തഫ്രീഅന്റെ ഫ എന്നാ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ പിന്നെ ഒന്നുകിൽ മന്ന എന്ന് പറഞ്ഞാല് മോചനദ്രവ്യം സ്വീകരിക്കാതെ ഫ്രീ ആയിട്ട് അവർ മോചിപ്പിക്കുക, അതാണ് ഫഇമ്മ മന്നം ബഅദു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കവരെ മോചനദ്രവ്യം സ്വീകരിക്കാതെ വെറുതെ വിടാം. മന്ന് എന്ന് പറഞ്ഞാൽ അതാണ്, മന്ന് എന്ന് പറഞ്ഞാൽ മോചനദ്രവ്യം സ്വീകരിക്കാതെ ഫ്രീ ആയിട്ട് വെറുതെ വിടുക. ഫഇമ്മ മന്നം ബഅദു, അതിൽ പിന്നെ ഒന്നുകിൽ നിങ്ങൾക്കവരെ മോചനദ്രവ്യം സ്വീകരിക്കാതെ വെറുതെ വിടാം. ഫിദ എന്ന് പറഞ്ഞാൽ മോചനദ്രവ്യം സ്വീകരിച്ച് വിട, ഫിദ ഒന്നുകിൽ മോചനദ്രവ്യം സ്വീകരിച്ച് അവരെ വിടാം. നിങ്ങൾക്ക് അവരെ മോചനദ്രവ്യം സ്വീകരിച്ച് വെറുതെ വിടാം. യുദ്ധം ഇറക്കി വെക്കുന്നത് വരെ, ഇറക്കി വെച്ചു, യുദ്ധം ഇറക്കി വെക്കുന്നത് വരെ, ഔസാറഹ അതിന്റെ ഭാരങ്ങൾ, ഔസാർ എന്നാണ് ഭാരങ്ങൾ, ഇവിടെ ഉദ്ദേശം ആയുധങ്ങളാണ്, ആയുധങ്ങൾ വരെ. ഹത്ത തുദഅ അൽ ഹർബു ഔസാറഹ, യുദ്ധം അതിന്റെ ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ ഇറക്കി വെക്കുന്നത് വരെ, ഈ പെരുമാറ്റാണ് നടത്തും, യുദ്ധത്തിന്റെ സമയത്താണ് ഇങ്ങനെ ചെയ്യേണ്ടത് നടത്തും. ഖലാസ്, അതുവരെ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മൾ ഫൈദ ലഖീതുൽ ലദീന കഫറു, അവിശ്വസിച്ചവരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ എന്നാണ് ആയത്തിൽ. അതിന്റെ അർത്ഥം അവിശ്വാസികളെ എവിടെ കണ്ടുമുട്ടിയാലും എന്നല്ല, പിന്നെയോ അവിശ്വാസികളുമായിട്ട് മുസ്ലിം നിങ്ങൾക്ക് സന്ധിയുടെ കാലഘട്ടമുണ്ട്, കരാറിന്റെ കാലഘട്ടമുണ്ട്, യുദ്ധ പിരീഡുമുണ്ട്. യുദ്ധം സംജാതമായി യുദ്ധഭൂമിയിൽ അവിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ ഉള്ള പെരുമാറ്റത്തെ കുറിച്ചാണ് ഇവിടെ ഈ പറയുന്നത്. അതെന്താ, യുദ്ധഭൂമിയിൽ ആയുധധാരികളായിട്ട് നമ്മൾ അവിശ്വാസികളെ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ യുദ്ധം ചെയ്യുക എന്നാണ്. യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതിന് പകരം എന്താ പ്രയോഗിച്ച്, പെരടി വെട്ടുക എന്നുള്ളതാണ്, പെരടി വെട്ടുക. പിന്നെ ശത്രുവിനെ യുദ്ധഭൂമിയിൽ യുദ്ധവേഷത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ യുദ്ധമാണ്. ഒരു ശത്രുവിനെ ഒതുക്കാനുള്ള ഏറ്റവും നല്ല പ്രയോഗം എന്താ? ആ പെരടി വെട്ടല, അപ്പോൾ ശത്രു ഒതുങ്ങുള്ളൂ, മനസ്സിലല്ലേ? അതാണ് ഇവിടെ പറയുന്നത് ഫദർബരിഖാബ്. ശത്രുവിനോട് യുദ്ധഭൂമിയിൽ ഏറ്റുമുട്ടി, അങ്ങനെ ഹത്ത ഇത അസ്ഖൻതുമൂഹും, ശത്രുക്കളെ ആയുധ പോരാട്ടത്തിലൂടെ ഒതുക്കി ഒതുക്കി എന്ന് പറഞ്ഞാൽ അവരെ വധിച്ചില്ല, പിന്നെ ആയുധ പെരുമാറ്റത്തിലൂടെ അവരെ ഒതുക്കി. അങ്ങനെയാണ് എങ്കിൽ ഫശുദ്ദുൽ വസാഖ് എന്ത് വേണം? ബന്ദികളെ ആ ഫ്രീ ആയിട്ട് മേയാൻ വിടരുത്, ഫ്രീ ആയിട്ട് മേയാൻ വിടരുത് യുദ്ധ ഭൂമിയിൽ. പിന്നെയോ ഫശുദ്ദുൽ വസാഖ് അവരെന്ത് ചെയ്യണം? ബന്ധിക്കണം, അവരെ ബന്ധിക്കണം. യുദ്ധഭൂമിയിൽ നമ്മൾ ബന്ദികളെ ഫ്രീ ആയിട്ട് വിട്ടാൻ ഉണ്ടാകുക, ആ അവരുടെ പ്രത്യാക്രമണം പിന്നെയും വരും. മാത്രമല്ല പൂർവാധിക ശക്തിയിൽ അവർ പിന്നെ എന്ത് ചെയ്യും? ആ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി വീണ്ടും യുദ്ധമായിരിക്കും, വീണ്ടും പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അവരെ ബന്ധിക്കണം. അതാണ് ഫശുദ്ദുൽ വസാഖ്. തയ്യും യുദ്ധം നടന്നു, ശത്രുക്കൾ പിടികൂടപ്പെട്ടു, പിടികൂടപ്പെട്ടു എങ്കിൽ ആ പിടികൂടപ്പെട്ട ശത്രുവിനോടുള്ള നയം എന്ത്, നിയമം എന്ത്? അതാണ് ഇവിടെ പറയുന്നത്. യുദ്ധ തടവുകാർ അവരെ ഫ്രീ ആയിട്ട് വിടാം. അതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് അവരെന്ത് ചെയ്യാം? യുദ്ധ തടവുകാരെ ഫ്രീ ആയിട്ട് വിടാം. അതാണ് ഒന്നും അവരിൽ നിന്ന് പകരം മേടിക്കാതെ അവരെ ഫ്രീ ആയിട്ട് വിടാം. അല്ലെങ്കിലോ ഫിദിയ വാങ്ങിയിട്ട്, അവരിൽ നിന്ന് മോചന ദ്രവ്യം വാങ്ങിയിട്ട് അവരെ വെറുതെ വിടാം. ഹത്ത തബഅൽ ഹർബു ഔസാറഹ, യുദ്ധം അതിന്റെ ആയുധങ്ങളെ താഴെ വെക്കുന്നത് വരെ, അല്ലെങ്കിൽ യുദ്ധഭാരങ്ങൾ അത് യുദ്ധം താഴെ ഇറക്കി വെക്കുന്നത് വരെ മുസ്ലിമീങ്ങൾക്ക് സ്വീകരിക്കാനുള്ള നിലപാടാണിത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എവിടെയാണ്, എവിടെ ഇത് പ്രയോഗവൽക്കരിക്കേണ്ടത്? യുദ്ധവേളയിലും യുദ്ധ സന്ദർഭത്തിലാണ്. ഇത് ഇസ്ലാമിന്റെ പൂർണ്ണതയാണ് അറിയിക്കുന്നത്. ഇസ്ലാം അതിന്റെ പൂർണ്ണതയാണ്. ഇസ്ലാമിൽ എങ്ങനെയാണ് യുദ്ധമില്ലാത്ത കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്, എങ്ങനെയാണ് യുദ്ധവേളയിൽ മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത് ഒക്കെ വിശദീകരിക്കപ്പെടുന്നു. ഇവിടെ ഒരു വിഷയം, യുദ്ധ തടവുകാർ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എന്താ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്? രണ്ട് കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? രണ്ട് കാര്യം. യുദ്ധ തടവുകാർ എന്ത് ചെയ്യണം? ഒന്നുകിൽ അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങാതെ വെറുതെ വിടണം, അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങിയിട്ട് വിടണം. അതിനെന്ത് മനസ്സിലാക്കാം? യുദ്ധ തടവുകാരെ വധിക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാം അല്ലേ? യുദ്ധ തടവുകാരെ വധിക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ അടിസ്ഥാനം എന്താ? യുദ്ധ തടവുകാരെ കയ്യിൽ വന്ന മുസ്ലിമീങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം നിലവിലുണ്ട്, ഭരണാധികാരിയുണ്ട്, യുദ്ധം നടന്നു, യുദ്ധ തടവുകാർ വന്നു. അവരുടെ വിഷയത്തിൽ പൊതുനിയമാണ് ഈ പറഞ്ഞത്. ഒന്നുകിൽ അവരെ വെറുതെ വിടാം. അള്ളാഹു സുബ്ഹാനഹു വതാല അതാണ് ആദ്യം പറഞ്ഞത്. അതാണ് എന്ത് പറഞ്ഞത്? ആദ്യം പറഞ്ഞത് അവരെ യുദ്ധ തടവുകാരെ വെറുതെ വിടാം. അതില്ലെങ്കിൽ അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെ വിടാം. മനസ്സിലായോ? ഇതാണ് പറഞ്ഞത്. ഇതാണ് പൊതുനിയമം. പൊതുനിയമം യുദ്ധ തടവുകാരുടെ വിഷയത്തിൽ. എന്നാൽ ഈ പൊതു നിയമത്തിനപ്പുറം ചില പ്രത്യേക അവസ്ഥകൾ കൂടി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. യുദ്ധ തടവുകാരുടെ വിഷയത്തിൽ സ്വീകരിച്ചതായ ചില നിലപാടുകൾ. ഒന്ന്, യുദ്ധ തടവുകാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മാന്യമായിട്ട് പെരുമാറാനാണ്. ഇസ്തൗസൗ ബിൽ അസാറ ഖൈറ, ബിൽ ഉസാറ ഖൈറ. യുദ്ധ തടവുകാരോട് നിങ്ങൾ മാന്യമായിട്ടായിരിക്കണം പെരുമാറേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ തങ്ങളുടെ കീഴിൽ വന്ന യുദ്ധ തടവുകാരോട് ആ വസീയത്ത്, റസൂലുള്ളാഹിന്റെ വസീയത്തിനെ മാനിച്ചായിരുന്നു പെരുമാറിയിരുന്നത്. അതിന്റെ ഉദാഹരണം ഇപ്പൊ പിന്നെ ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ മക്കാരോട് ഏറ്റുമുട്ടിയത്, ബഹുദൈ വിശ്വാസികളോട് ഏറ്റുമുട്ടി. 70 പേരെ അവരിൽ നിന്ന് യുദ്ധബന്ദികളാക്കി. 70 പേരെ യുദ്ധബന്ദികളാക്കിയിട്ട് ഈ യുദ്ധബന്ദികളെ കൊണ്ടുപോകണം, മദീനക്ക് കൊണ്ടുപോകണം. അവരെ ബന്ധിച്ച് മദീനയിലേക്ക് കൊണ്ടുപോകണം. മദീനയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് റസൂലുള്ളാഹിന്റെ വസീയത്ത്, ഇസ്തൗസുബിൽ ഉസാറ ഖൈറ, ബന്ദികളോട് നിങ്ങൾ മാന്യമായിട്ട് പെരുമാറണം. ആരാ പറയുന്നത്? നബിസ്ലാസ്ലം തങ്ങൾ പറയുന്ന ആരോട്? മുസ്ലിമീങ്ങളോട്. അങ്ങനെ ഈ യുദ്ധബന്ദികൾ പിന്നെ റിപ്പോർട്ട് ചെയ്യാണ്, യുദ്ധബന്ദികൾ റിപ്പോർട്ട് ചെയ്യാണ് മുഹമ്മദ് നബിയുടെ ആ വസീയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാനിച്ചിട്ട് മദീനത്തെത്തിയ ഞങ്ങളോട് മദീനക്കാർ പെരുമാറിയിരുന്നത്, അവർ രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് റൊട്ടി തരും. അവർ കഴിച്ചിരുന്നത് കാരക്കയായിരുന്നു, അവർ കഴിച്ചിരുന്നത് കാരക്കയായിരുന്നു. അപ്പോൾ മുസ്ലിം നീങ്ങൾ കാരക്ക കഴിക്കും, യുദ്ധ തടവായിരിക്കും കൊടുക്കും, റൊട്ടി കൊടുക്കും. കാരണം റൊട്ടിയാണ് മുന്തിയത്, അത് അവർക്ക് കൊടുക്കുമായിരുന്നു എന്നാണ്. അതാണ് മിസ്ഹാബ് ബിൻ ഉമൈർ റളിയല്ലാഹുവിന്റെ സഹോദരൻ ബദറിൽ യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ട, അദ്ദേഹത്തിന്റെ പേര് അബു അസീസ് എന്നാണ്. അബു അസീസ്, ഈ അബു അസീസ് റിപ്പോർട്ട് ചെയ്യണം, അവർ കാരക്കയിൽ പശിയടക്കി ഞങ്ങളെ റൊട്ടി തീറ്റുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നിസ്ലാ അസലമ തങ്ങളുടെ വസീയത്ത്. അതേപോലെ തന്നെ സുഹൈൽ ബിൻ അംർ യുദ്ധബന്ദിയായി പിടിക്കപ്പെട്ടു. സുഹൈൽ ബിൻ അംറിന്റെ പ്രത്യേകത തീപ്പരി പ്രാസംഗികനാണ്, തീപ്പരി പ്രാസംഗികനാണ്. അപ്പോൾ ചിലർ അയാളുടെ പിന്നെ പല്ല് വയ്ക്കാൻ തീരുമാനിച്ചു, കാരണം അത്ര ഇസ്ലാമിനെതിരിൽ പ്രസംഗിക്കുന്ന ഒരു തീപ്പരിയായിരുന്നു സുഹൈൽ ബിൻ അംർ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അതാണ് ആ സുഹൈൽ ബിൻ അംറാണ് പിന്നെ എന്ത് ചെയ്തത്, നമ്മൾ വായിച്ചില്ലേ, ഹുദൈബിയയിൽ കരാർ എഴുതിയ സുഹൈൽ ബിൻ, അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. അവരൊക്കെ പിൽക്കാലത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് എങ്ങനെയായിരുന്നു ഞങ്ങളോട് അവർ പിന്നെ മുസ്ലിമീങ്ങൾ പെരുമാറിയിരുന്നത്, മനസ്സിലായില്ല, അല്ലെങ്കിൽ നബിസ്ലാസ്ലം മാത്രങ്ങൾ പെരുമാറിയിരുന്നത്. അപ്പോൾ അതാണ് ഇതിലേറ്റവും ആദ്യമായിട്ടുള്ളൊരു ഭാഗം. ഇസ്ലാമിൽ യുദ്ധം നടന്നിട്ടുണ്ടെങ്കിൽ, ആ യുദ്ധത്തിൽ ബന്ദികൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവരോടുള്ള പെരുമാറ്റം അത് മാന്യമാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പെരുമാറ്റം മാന്യമായിരുന്നു. ശേഷം പിന്നെ മന്നാണ്, മന്നെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ മോചനദ്രവ്യം സ്വീകരിക്കാതെ വെറുതെ വിടാൻ നബിസ്വല്ലാ അലൈഹി സ്വലം മാത്രങ്ങൾ എന്ത് ചെയ്തിരുന്നു, അങ്ങനെയായിരുന്നു പലപ്പോഴും പെരുമാറിയിരുന്നത്, മോചനദ്രവ്യം സ്വീകരിക്കാതെ വിടുക എന്നുള്ളത്. ഹവാസിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഹവാസിൻ ജനതയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു. അവരിൽ നിന്ന് 6000 പേരെയാണ് യുദ്ധബന്ദികളായിട്ട് പിടിച്ചത്, 6000 ആളുകളെ യുദ്ധബന്ദികളായിട്ട് പിടിച്ചു ഹവാസിനാരോട് യുദ്ധം ചെയ്തിട്ട്. 6000 പേരെ യുദ്ധബന്ദികളായി പിടിച്ചു. ഈ 6000 പേരെ അവർ വീതിക്കപ്പെട്ടിരുന്നു, യുദ്ധബന്ദികൾ എന്ത് ചെയ്യും, യോദ്ധാക്കൾക്കിടയിൽ വീതിക്കും. പക്ഷേ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഈ 6000 പേരെയും വെറുതെ വിടാൻ പറഞ്ഞു, വെറുതെ വിടാൻ പറഞ്ഞ്. എന്നിട്ട് അവരെ ഉടമപ്പെടുത്തിയിരുന്ന മുസ്ലിമീങ്ങൾക്ക് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, പൊതു ഖജനാവിൽ നിന്ന് അവർക്ക് വേണ്ടവർക്ക് അവരുടെ പിന്നെ പകരം നൽകുക ചെയ്തു. ഇസ്ലാമിക ഗവൺമെന്റ് ഇവരുടെ മോചനദ്രവ്യം നൽകിയിട്ട് ഇസ്ലാമിക ഗവൺമെന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഈ 6000 പേരെയും വെറുതെ വിട്ടു എന്നുള്ളത്. മക്കം ഫത്തഹിൽ എന്താ സംഭവിച്ചു? ശരിക്കും മക്കം ഫത്തഹ് യുദ്ധമാണ്. അന്ന് മക്കയിലുള്ള ശത്രുക്കളെല്ലാം അവർ യുദ്ധബന്ദികളുമാണ്, യുദ്ധബന്ദികളാണ്. പക്ഷേ റസൂലുള്ള എന്താ ചെയ്തത്, റസൂലുള്ള അവരോടൊക്കെ ഇദ്ഹബു, നിങ്ങൾ പോയിക്കോളൂ, സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നത്, നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വിടുകയാണ് ചെയ്തത്. സുമാമ ഇബ്നുൽ അസാൽ യുദ്ധബന്ദിയാണ്, ബനു ഹനീഫ ഗോത്രക്കാർ. ഈ സുമാമ ഇബ്നു അസാലിനെ, അല്ലെങ്കിൽ സുമാമ ഇബ്നു ഉസാലിനെ പിടികൂടി. ഈ പിന്നെ സുമാമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ ഈ യമാമ ഗോത്രക്കാരനാണ്, ബനു ഹനീഫ ഗോത്രക്കാരൻ. മുസ്ലിം ഈങ്ങൾ അയാളെ ഒരു യുദ്ധത്തിൽ ബന്ദിയായിട്ട് പിടികൂടി. എന്നിട്ട് ഈ സുമാമ അയാളെ അവരുടെ ഗോത്രനായകനുമാണ്, യമാമയിൽ നായകനുമാണ്. അയാളെ ബന്ദിയായിട്ട് മദീനയിൽ കൊണ്ടുവന്നു, മദീനയിൽ ബന്ദിയായിട്ട് കൊണ്ടുവന്നു. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്ത്, നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ദിവസം അയാളെ മദീനയിൽ പള്ളിയിൽ പാർപ്പിച്ചു, മസ്ജിദ് നബവിയിൽ ബന്ദിയാക്കി പാർപ്പിച്ചു. രാവിലെ വൈകുന്നേരം റസൂലുള്ള അയാളെ സന്ദർശിക്കും. എന്നിട്ട് അയാളിനോട് ചോദിക്കും, നിങ്ങളുടെ അവസ്ഥ എന്താണ്, എന്താ കാര്യം. മാത്രമല്ല സുമാമ പറയാണ്, അയാൾക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് പാലും മേൽത്തരം ഭക്ഷണമായിരുന്നു, മനസ്സിലല്ലേ. അപ്പൊ പാല് കൊടുത്തിരുന്നെങ്കിൽ 7 ആൾ കുടിക്കുന്ന പാലൊക്കെ കുടിക്കുന്നതാണ്, അപ്പൊ അത്രമാത്രം പാല് കൊടുത്തിരുന്നു എന്നാണ്. കാരണം എന്താ വെച്ചാല് പിന്നെ അയാൾ അത്ര പാല് കുടിക്കായിരുന്നു, പിന്നെ ഇസ്ലാം പിന്നീട് അയാൾ ഇസ്ലാം സ്വീകരിച്ച്, പിന്നെ അയാൾക്ക് പാല് കൊടുത്തിരുന്നെങ്കിൽ അത്ര അയാൾ കുടിക്കൂല, കുറച്ചേ കുടിക്കുള്ളൂ. അപ്പൊ ഈ സുമാമയെ മസ്ജിദുൽ നബവിയിൽ പാർപ്പിച്ചു, അയാൾക്ക് പാലും മേൽത്തരം ഭക്ഷണമാണ് കൊടുത്തിരുന്നത്, മനസ്സിലായില്ലേ. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിച്ചു ചോദിക്കും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം സുമാമ? അപ്പൊ അയാള് പിന്നെ പ്രതികരിക്കുന്നത് മോശമായിട്ടാണ്. അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റസൂലുള്ള അയാളെ വിടാൻ പറഞ്ഞു. അങ്ങനെ അയാളെ വെറുതെ വിട്ടു. പക്ഷേ ഈ സുമാമ എന്ത് ചെയ്ത്, വെറുതെ വിട്ടപ്പോ അയാൾ പോയി അടുത്തുള്ള ഒരു തോട്ടത്തിൽ നിന്ന് കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വന്നിട്ട് നബിസല ആശ്രമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ഒരു പ്രലോഭനമല്ല, അതേപോലെ തന്നെ ഒരു പിന്നെ തീവ്ര പെരുമാറ്റമല്ല ആദ്യം. പക്ഷേ അയാൾക്ക് എന്ത് ചെയ്തു, ഇസ്ലാമിനെ അനുഭവിച്ചറിയാൻ പറ്റി, നേരിൽ ഉൾക്കൊള്ളാൻ പറ്റി, നബിസല മതങ്ങളെ സ്വീകരിച്ചു. അയാൾ പറയുന്നത് എനിക്ക് ഏറ്റവും അറപ്പുള്ള വെറുപ്പുള്ള മുഖമായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖമാണ് അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. മാത്രമല്ല അദ്ദേഹം പിന്നെ വലിയ സമ്പന്നനാണ്, ഒരു ഗോത്രത്തിന് നായകൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് വലിയ പിടിപാടുണ്ട്. പക്ഷെ അയാൾ എന്ത് ചെയ്ത്, അയാൾ പോയിട്ട് പിന്നെ വലിയ സേവനങ്ങളാണ്. ഒന്നാമത് അയാൾ ഉംറക്ക് പിന്നെ വരുന്ന വഴിയായിരുന്നു. അയാൾ അയാളുടെ ഉംറ പൂർത്തീകരിക്കാൻ പോയി. ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അയാൾ മക്കയിൽ ഖുറൈശികളോട് വളരെ ധീരമായി സംസാരിച്ചൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, യുദ്ധബന്ദികളുടെ വിഷയത്തിലുള്ള ആയ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ. ഇതേപോലെ പിന്നെ നബിസല അസലമാതങ്ങൾ വെറുതെ വിട്ട് ഇപ്പം ബനു മുസ്തലഖ് ഗോത്രത്തിൽ ഒരു സംഘ ആളുകളെ യുദ്ധബന്ദികളായിട്ട് പിടിക്കപ്പെട്ടു. ബനു മുസ്തലഖ് യുദ്ധത്തിൽ അറിയപ്പെട്ട യുദ്ധമാണ് അതിൽ. ആ ബനുൽ മുസ്തലഖിലെ ആളുകൾ യുദ്ധബന്ദികളായി പിടിക്കപ്പെട്ടു. അങ്ങനെ യോദ്ധാക്കൾക്കിടയിൽ അവരെ വീതിച്ചു. നബിസല അലൈഹി വസല്ലം തങ്ങൾ ജുവൈരിയ റളിയല്ലാഹു തആല അനയെ കല്യാണം കഴിച്ചു. ജുവൈരിയ റളിയല്ലാഹു അനയെ കല്യാണം കഴിച്ചപ്പോൾ മുസ്ലിമീങ്ങൾ ആലോചിക്കാണ്, ജുവൈരിയയുടെ ബന്ധുക്കളാണ് ആര്, തങ്ങളുടെ കൈകളിൽ നിന്നുള്ള യുദ്ധത്തടവുക. ജുവൈരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചു. അപ്പോൾ നബിസല അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ കുടുംബക്കാരാണ് ഇവർ. എല്ലാവരും എന്ത് ചെയ്ത്, ഈ തടവുകാരെ മോചിപ്പിച്ചു. എല്ലാവരും ഈ തടവുകാരെ, അവരുടെ കയ്യിലുള്ള തടവുകാരെ മോചിപ്പിക്കണ്ടേ. ഇങ്ങനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ആയത്തുകളുടെ പ്രയോഗവൽക്കരണം അതാണ് എങ്ങനെ നടന്നു എന്നുള്ളത് മുഖ്യമാണ്. അത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത നിസ്തുലമായ മാതൃകകളാണ് എന്നുള്ളതാണ്. നമുക്ക് അതിൽ മനസ്സിലാക്കാനുള്ളത് കാരണം അത് പിന്നെ ശരിക്കും അത് വിശദമായിട്ട് തന്നെ അതിന്റെ ചരിത്രങ്ങൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു അമുസ്ലിം തടവുകാരോട്, അതും അമുസ്ലിം തടവുകാർ എന്നുണ്ടെങ്കിൽ സാധാരണ തടവുകാരല്ല അവര്. അവരാരാ, അവര് ഇസ്ലാമിയോടും മുസ്ലിമീങ്ങളോടും കൊടിയ പകയും കൊടിയ വൈര്യവും വെച്ചു പുലർത്തുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്തിരുന്നതായ ഒരു വിഭാഗം ആളുകളാണ്. ഇന്നത്തെ നമ്മൾ കേൾക്കുന്ന ഏതെങ്കിലും തീപ്പൊരികളെ പോലെയല്ല, ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും എന്തേതെങ്കിലും ഈ വായാടികൾ തീപ്പൊരി പറയുന്നത് പോലെയല്ല അന്നത്തേത്. അവരുടേത് തീപ്പൊരിയേക്കാൾ അവരുടേത് ചെയ്തികളാണ്, മനസ്സിലായി, വെട്ടിയും നുറുക്കിയുമുള്ള അവരുടെ ചെയ്തികളായിരുന്നു കൂടുതൽ. എന്നിട്ടും ആ തടവുകാരോടുള്ളതായ വർത്തനത്തിന്റെ ചില ഉദാഹരണങ്ങൾ, ഒന്നുകിൽ മോചനദ്രവ്യം സ്വീകരിക്കാതെ വെറുതെ വിടാൻ തടവുകാരെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, മോചനദ്രവ്യം സ്വീകരിച്ചിട്ട് വിടാം. അവിടെയും വധത്തെക്കുറിച്ച് പറയുന്നില്ല, വധത്തെക്കുറിച്ച് ചില വിഷയങ്ങൾ നമുക്ക് പറയാം. ഫിദിയ വാങ്ങിയിട്ട് വിടാം. അതാണ് ബദർ യുദ്ധത്തിൽ യോദ്ധാക്കളുടെ ഭൂരിപക്ഷ യോദ്ധാക്കളുടെ വിഷയത്തിലും സംഭവിച്ചത്, മനസ്സിലായോ. ബദർ യുദ്ധത്തിൽ ബന്ദികളെ പിടിച്ച് മദീനയിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്ത് ചെയ്യണം, യുദ്ധബന്ദികളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം. ഒരു വിഭാഗം പറഞ്ഞാൽ അവരെ നമുക്ക് കൊല്ലാം, കാരണം എന്താണ്, ബദറിൽ പങ്കെടുത്ത മുശ്രിക്കുകൾ എന്ന് പറഞ്ഞെങ്കിൽ അവരൊക്കെ വധാർഹരായ ശത്രുക്കളാണ്, അതുകൊണ്ട് ഈ തടവുകാരെ നമുക്ക് വധിക്കാം എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു തആല എന്നെ പോലുള്ളവർ പറഞ്ഞ് നമ്മളുടെയൊക്കെ ബന്ധുക്കളാണ്, കുടുംബക്കാരാണ്, നമുക്ക് എന്ത് ചെയ്യാം, അവരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങിയിട്ട് നമുക്ക് അവരെ വിടാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിലപാടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖവിലക്ക് എടുത്തത്, മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെ വിടാം. അങ്ങനെ ഓരോരുത്തരും മോചനദ്രവ്യം കൊണ്ടുവരാൻ തുടങ്ങി, അല്ലേ, മനസ്സിലായി, നിശ്ചയിച്ച മോചനദ്രവ്യം കൊണ്ടുവരാൻ തുടങ്ങി. അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ന് ശത്രുപക്ഷത്താണ് ബദറിൽ. അബ്ബാസ് ആരാ? അബ്ബാസ് നബിസല അലൈഹി വസല്ലം തങ്ങളുടെ അളാപ്പേര്, പിതൃവ്യനാണ്, പിതൃ സഹോദരനാണ്. അബ്ബാസ് മോചനദ്രവ്യം പിന്നെ നൽകാൻ വിധിക്കപ്പെട്ട്. ചില സഹാബികൾ പറഞ്ഞ് നബിസല അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്, അപ്പാന്റെ സഹോദരനാണ്. മാത്രല്ല അബ്ബാസ് എല്ലാവരെയും പോലല്ല, അബ്ബാസ് ബദറിൽ യുദ്ധഭൂമിയിലേക്ക് വന്നത് പിന്നെ അവരുടെ നിർബന്ധപ്രകാരമാണ്, മുശ്രിക്കുകളുടെ നിർബന്ധപ്രകാരം വന്നാണ്, അദ്ദേഹം സോഷ്യപ്രകാരം വന്നതല്ല. അദ്ദേഹത്തിന് വരാൻ ആഗ്രഹമില്ല. പക്ഷെ അവർ അദ്ദേഹത്തെ വലിച്ചേക്കപ്പെട്ടതാണ്. അബ്ബാസിനെ വധിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞിരുന്നു. കാരണം എന്താ, അബ്ബാസ് ഒരിക്കലും മനസ്സുകൊണ്ട് അവരോടൊപ്പമല്ല, ശരീരം കൊണ്ട് അവിടെയാണെങ്കിൽ. ഏതായാലും അബ്ബാസിനെ യുദ്ധബന്ധിയായിട്ട് പിടിക്കപ്പെട്ട്. അപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞ് പിന്നെ അബ്ബാസിനെ ഫ്രീ ആയിട്ട് വിടാന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കലും ഫ്രീ ആയിട്ട് വിടരുത്, ഒരിക്കലും ഫ്രീ ആയിട്ട് വിടരുത്. അബ്ബാസിൻ്റെ അടുത്ത് പൈസ ഉണ്ട്, അബ്ബാസിൻ്റെ അടുത്ത് പൈസ ഉണ്ട്. മാത്രമല്ല അബ്ബാസ് ഭയങ്കര ഈ ജാഹിലിയത്തിൽ പലിശ ഇടപാടുകാരനാണ്, പൈസ ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും പലിശ ഉണ്ട് എന്ന അർത്ഥമല്ല റസൂലുള്ള പറഞ്ഞത്, പൈസ ഉണ്ട്. അതുകൊണ്ട് അബ്ബാസിനെ വെറുതെ വിടരുത്, പൈസ വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ മോചനദ്രവ്യം അബ്ബാസിനോട് ചോദിക്കണം. അപ്പൊ അബ്ബാസ് മദീനത്തല്ല ഉള്ളത്, അദ്ദേഹത്തിന്റെ അടുത്ത് യുദ്ധത്തിന് വന്നപ്പോ 20 ഊപ്പിയ ഉണ്ടായിരുന്നു. ആ 20 ഊപ്പിയം എന്ത് ചെയ്ത് യുദ്ധത്തിൽ അത് മുസ്ലിം പിടിച്ചെടുത്തിട്ടുണ്ട്, കാരണം യുദ്ധത്തിൽ എന്ത് ചെയ്യും, ശത്രുവിന്റെ അടുത്ത് കിട്ടുന്നൊക്കെ പിടിക്കുമല്ലോ, അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അബ്ബാസ് പറഞ്ഞു, എന്റെ അടുത്തൊന്നുമില്ല തരാൻ, മോചനദ്രവ്യമായിട്ട് തരാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ബാസ് നിങ്ങളെ അടുത്തുണ്ട്, നിങ്ങൾ ബദറിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളും ഭാര്യ ഉമ്മുൽ ഫദൽ, അവര് ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ് ഉമ്മുൽ ഫദൽ റളിയല്ലാഹു തആല അൻഹ, ഇബ്നു അബ്ബാസിന്റെ അമ്മ. നിങ്ങൾ ഉമ്മുൽ ഫദലും നിങ്ങൾ യുദ്ധത്തിന് വരുന്നതിന്റെ തലേ രാത്രി കുഴി വെട്ടിയിട്ട് കുറെ സ്വത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്. എന്തിന്, അബ്ബാസ് ബദറിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ തന്നെ മക്കൾക്ക് പിന്നെ വരുമാനത്തിന് വേണ്ടിയിട്ട് ആ സ്വത്ത് ഉണ്ട്, അത് എടുത്തു തരാൻ പറഞ്ഞു. അപ്പൊ അത് ഉമ്മുൽ ഫദൽ അബ്ബാസ് മാത്രം അറിയുന്ന സീക്രട്ടാണ്, ആരും എന്തല്ല, അതിന് രാത്രിയാണ് അതവർ ചെയ്തിട്ടുള്ളത്, സാക്ഷിയല്ല. അപ്പോ പിന്നെ അബ്ബാസ് ആകെ ഇതായിപ്പോയി, അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അങ്ങനെ അബ്ബാസ് അവിടെ വെച്ചിട്ട് സത്യപ്പെടുത്തുന്നുണ്ട്, അബ്ബാസ് സത്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അബ്ബാസ് എന്ത് ചെയ്ത് ആ സ്വത്ത് വരുത്തിയിട്ടാണ് മോചനദ്രവ്യം നൽകിയിട്ട് സ്വതന്ത്രനായത്. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണ്, ബദറിൽ യുദ്ധബന്ദികളെ മോചനദ്രവ്യം സ്വീകരിച്ചിട്ട് വഇമ്മാ ഫിദാ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വിട്ടിട്ടുണ്ട്. മോചനദ്രവ്യം സ്വീകരിച്ചിട്ട് വെറുതെ വിട്ടിട്ടുണ്ട്. അത് പലരുടെയും വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ട് മോചനദ്രവ്യം വാങ്ങിയിട്ട് സ്വീകരിക്കുക വിടുക എന്നുള്ളത്, അതാണ് ഇതിന്റെ ഫൈമ മന്നം പായത് വഇമ്മാ ഫിദാ. പക്ഷേ യുദ്ധ തടവുകാരുടെ വിഷയത്തിൽ മറ്റു ചില നിലപാടുകളും കൂടിയിട്ട്, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതു നിയമമാണ് ഇപ്പൊ പറഞ്ഞത്, ഫഇമ്മ മന്നംബാദു വഇമ്മ ഫിദാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധ തടവുകാരുടെ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളിൽ ഒരു നിലപാട് ചില തടവുകാരെ റസൂലുള്ള വധിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ആ തടവുകാർ ഉണ്ടല്ലോ അവര് ജീവിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് നാശമാണ്, അങ്ങനെയുള്ള തടവുകാരിൽ ചിലർ റസൂലുള്ള വധിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ബദർ യുദ്ധത്തിൽ തടവുകാർ 2 പേരെ, 70 പേരെ ബന്ദിയായി പിടിച്ചപ്പോൾ അതിൽ 2 പേരെ വധിച്ചു, ബാക്കിയുള്ള 68 പേരെ ഫ്രീ ആക്കി വിട്ടു. ഫ്രീ ആക്കിയല്ല, മോചനദ്രവ്യം വാങ്ങി വിട്ടു. 2 പേർ, ഒന്ന് അനസ് ബിൻ നദറാണ്, മറ്റൊന്ന് ഉഖബത്ത് ബിൻ അബി മുആയിത്താണ്. ഉഖബത്ത് ബിൻ അബി മുആയിത്തിനെയും അനസ് ബിൻ നദറിനെയും തടവുകാരായിട്ട് കൊണ്ടുപോകുമ്പോൾ മദീനയിലേക്കുള്ള വഴിയെ അവർ രണ്ടുപേർ വധിക്കപ്പെട്ടു. രണ്ടാളും അത് വധാർഹരായ പാപികളായിരുന്നു. ഉഖബത്ത് ബിൻ അബി മുആയിത്ത് എന്ന് പറഞ്ഞാൽ അവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒട്ടകത്തിന്റെ കുടൽമാലിട്ടേറില്ലേ, സുജൂദ് ചെയ്ത് നിസ്കരിച്ച് സുജൂദ് ചെയ്തപ്പോ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിന്റെ മുതുകിലിട്ട ദുഷ്ടനാണ് ഉഖബത്ത് ബിൻ അബി മുആയിത്ത്. അവനക്ക് കുറെ ദുഷ്ടതകൾ വേറെയുണ്ട്, അവന് വധിക്കപ്പെട്ടു. അതേപോലെ അന്നദ്ർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന ദുഷ്ടനുണ്ടായിരുന്നു, അവന് വധിക്കപ്പെട്ടു. അവന്റെ പണി എന്തായിരുന്നു, അവന് പിന്നെ മക്കയിൽ നിന്ന് പേർഷ്യയിൽ പോകും, പേർഷ്യയിൽ പോയിട്ട് അവിടെ പേർഷ്യക്കാരുടെ കഥകൾ കേൾക്കും. കഥകൾ എന്താ, പേർഷ്യക്കാരുടെ കഥകൾ, പേർഷ്യക്കാർ കുറെ നമ്മൾ വായിക്കണില്ലേ. ഇപ്പൊ ഈ നമ്മൾ ഈ അലിഫ് ലൈലാവ് ലൈല ഉണ്ടല്ലോ, അലിഫ് 1001 രാവുകൾ, ഈ 1001 രാവുകളിൽ കൂടുതൽ കഥകൾ ഏതാണ്, പേർഷ്യൻ കഥകളാണ്. അങ്ങനത്തെ കഥകൾ കേൾക്കും, കഥകൾ കേട്ടിട്ട് എന്ത് ചെയ്യും, ഇവന് മക്കയിൽ വന്നിട്ട് ആളുകൾക്കിടയിൽ വസ്വാസം ഉണ്ടാക്കും. എന്ന് പറയും, മുഹമ്മദ് പറയുന്നത് പൂർവികരുടെ കഥയാണ്, മുഹമ്മദിനേക്കാൾ ഭംഗിയായ കഥകൾ എനിക്ക് പറയാനറിയാം, എന്നിട്ട് ഈ കഥകൾ പറയും. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യ, ഇവന് ഇഷ്കാലുണ്ടാക്കും. പിന്നെ ഒരിക്കൽ മക്കാര് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിച്ചപ്പോ അനസ് ബിൻ നദർ എന്ത് ചെയ്ത് മദീനയിലെ ജൂതന്മാരോട് ചില കാര്യങ്ങൾ ചെന്നിട്ട് ആരാഞ്ഞു, എന്നിട്ട് അവിടുന്ന് കുറെ വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് അവനാണ് പറയുന്നത്, ഈ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പിന്നെ അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ചോദിക്കാൻ, അതേപോലെ തന്നെ ഈ ദുൽഖർണൈൻ എന്നെ കുറിച്ച് ചോദിക്കാൻ, അതേപോലെ തന്നെ റൂഹനെ കുറിച്ച് ചോദിക്കാനൊക്കെ ചോദ്യങ്ങൾ നിസ്ലാസൽ മതങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്നുണ്ട് മക്കാര്. ആ ചോദ്യം ഉന്നയിക്കാൻ കാരണം ആരാ? അനസിബിൻ നദർ ജൂതരടുത്ത് പോയിട്ട് ജൂതരോട് പറയണം എങ്ങനെയാണ് മുഹമ്മദിന് ഉത്തരം മുട്ടിക്കാൻ പറ്റിയെന്നാണ് ചോദ്യം, അനസിന്റെ ചോദ്യം. അപ്പൊ അനസിബിൻ നദറിന് പിന്നെ ജൂതന്മാര് പറഞ്ഞെടുത്താണ് ഇങ്ങനെ മൂന്ന് ചോദ്യം ഇട്ടെടുത്തളാ എന്ന്. അങ്ങനെ അനസ് ബിൻ നദർ വന്നിട്ടാണ് എന്ത് ചെയ്യണത്, മുഷരിക്കുകളോട് ഒത്തിട്ട് നിസ്ലാസിലെ മതങ്ങളെ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കുറെ ദൈക്ഷണികമായി ഭൗതികമായിട്ട് കുറെ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഒരു മനുഷ്യനായിട്ട് അനസ് ബിൻ നദർ അവനെന്ത് ചെയ്തിട്ടുണ്ട്, ബദറിലെ ബന്ദികളിൽ വധിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും. ഇതേപോലെ ഈ ബനു ഖുറൈദ ജൂതഗോത്രത്തിൽ പുരുഷന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ട് ബനു ഖുറൈദ ജൂതഗോത്രത്തിൽ. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 വരുന്ന ശത്രുക്കളാൽ ഉപരോധിക്കപ്പെട്ട ആ ഒരു ചരിത്ര സംഭവം കിടങ്ങ് യുദ്ധത്തിൽ, അഹ്സാബ് യുദ്ധത്തിൽ, ആ കിടങ്ങ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഉറക്കം കെടുത്തികളായിരുന്നു ഈ ബനു ഖുറൈദ ജൂതഗോത്രം. അത് അവരിൽ പുരുഷന്മാർ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനയുടെ ഭൗതിക ഈ സാഹചര്യം, മദീനയുടെ കിഴക്കും അതേപോലെ പടിഞ്ഞാറും ഭാഗങ്ങൾ ഹാറകളാണ് നല്ല കറുത്ത കല്ലുകൾ പാകപ്പെട്ട കുന്നാണ്, കറുത്ത കല്ലുകൾ പാകപ്പെട്ട കുന്നാണ്. അതുകൊണ്ട് മദീനയുടെ ഈ രണ്ട് ഭാഗങ്ങളുടെയും ശത്രുക്കൾക്ക് വരാൻ പറ്റൂല, മനസ്സിലായില്ലേ. പിന്നെ മദീനയുടെ തെക്കും വടക്കുമാണുള്ളത്, തെക്കും വടക്കും ഭാഗങ്ങളാണുള്ളത്, മനസ്സിലായോ. തെക്ക് ഭാഗം കൃഷിയിടങ്ങളാണ്, കുബാപ്പള്ളിന്റെ ഒക്കെ ഭാഗം ഉണ്ടല്ലോ, കൃഷിയിടങ്ങളും ബനു ഖുറൈദ ജൂതഗോത്രമാണ്, ബനു ഖുറൈദ ജൂതഗോത്രമാണ് ഉണ്ടായിരുന്നത്, മനസ്സിലായോ. ഈ ഭാഗം ഫ്രീയാണ്, തുറന്നെടുക്കണം മദീനയുടെ ഭാഗം. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളിലൂടെയും മദീനയിലേക്ക് ശത്രുക്കൾക്ക് വരാൻ വയ്യ. ഈ ഭാഗത്തിലൂടെ വരാം, ഈ ഭാഗത്തിലൂടെ വരാം, പക്ഷെ ഈ ഭാഗത്ത് കൃഷിഭൂമിയാണ് കൂടുതൽ. പിന്നെ ഈ ജൂതഗോത്രമുണ്ട്, ബനു ഖുറൈദ ജൂതഗോത്രമുണ്ട്. അഹ്സാബ് യുദ്ധത്തിൽ അറേബ്യൻ ഗോത്രങ്ങൾ എല്ലാവരും സംഘടിക്കുകയും 10,000 ശത്രു പേരടങ്ങുന്ന ശത്രു സേന ഒന്നിച്ചു വരികയാണ് മദീനയിലേക്ക്. അതൊരു വലിയ ഭീകര സംഭവമാണ്, കാരണം അവർ മദീനയിലൂടെ നടന്നു പോയ മദീന ഫത്താവുക അവർക്ക്, ആ രീതിയിലാണുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയപ്പോൾ സ്ത്രീകളെ മുഴുവൻ ഒരു കോട്ടയിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ട് എല്ലാ പുരുഷന്മാരെയും കൂട്ടിയിട്ട് 3,000 പേരുള്ളൂ, 3,000 പേർ ശത്രുക്കളാ, 10,000 പേർ ശത്രുക്കളുണ്ട്. അപ്പോൾ റസൂലുള്ള സഹാബത്തിനോട് ആലോചിച്ചപ്പോഴാണ് സൽമാൻ അൽ ഫാരിസി ഐഡിയ പറഞ്ഞത്. എന്താ ഐഡിയ? കിടങ്ങ് തീരാൻ പറഞ്ഞത്. അങ്ങനെ ആ കിടങ്ങ് തീർന്നത് എവിടെയാണ്? മദീനയുടെ വടക്ക് ഭാഗത്താണ്, വടക്ക് ഭാഗത്താണ് കിടങ്ങ് കീറിയിട്ട് വരെ ഉപയോഗിച്ച്, കാരണം അവർ ഇതിലെ വരുന്നത്. ഈ ഭാഗത്തിലൂടെ വരാൻ പ്രയാസമാണ്, ഇതിലൂടെ വരാൻ സാധിക്കൂല, ഇതിലൂടെ പ്രയാസമാണ്, പക്ഷെ ഇതിൽ എളുപ്പം വരാം, അതുകൊണ്ട് കിടങ്ങ് കീറി ഇവിടെ ഉപരോധിച്ചു. ഈ വഴിയിലൂടെ ശത്രുക്കൾ വരൂല്ല എന്നുള്ള റസൂലുള്ള സമാധാനം ഇവിടെ ഈ ബനു ഖുറൈദ ജൂതഗോത്രമാണ്, അവർ റസൂലുള്ളാനോട് യുദ്ധമില്ല കരാറിലാണ്, റസൂലുള്ളാനോട് അവര് യുദ്ധമില്ല കരാറിലാണ്. മാത്രമല്ല അവര് ശത്രുക്കളായിട്ട് മുസ്ലിമീങ്ങളെ യുദ്ധം നയിക്കുകയാണെങ്കിൽ ഇവരാരെ കൂടെ നിൽക്കുക? റസൂലുള്ളാന്റെ കൂടെ നിൽക്കുക, കാരണം അവർ റസൂലുള്ളാനോട് സഖ്യത്തിലാണ്, മനസ്സിലല്ലേ. പക്ഷെ എന്താ സംഭവിച്ചത്? ഈ ശത്രു സേന വന്നിട്ട് ഈ 10,000 പേർ ഇവിടെ നിലയുറപ്പിച്ചപ്പോ എന്ത് സംഭവിക്കുമെന്ന അവസ്ഥയിലാണ്, വളരെ ഭീകരമായ രംഗാണ്, നാളുകളാണ്. ഈ ചങ്ങായിമാരെന്ത് ചെയ്ത്? ഒരു പാലം വലിച്ച്, അവരെന്ത് ചെയ്ത്? കരാറാണ്ട് ലംഘിച്ച് ആ സന്ദർഭത്തിൽ. അതോടുകൂടി ഇനി മദീനയിൽ എന്തുമാകാം എന്നൊരു സ്ഥിതിവിശേഷമാണ് സംജാതെ. അതുകൊണ്ട് റസൂൾ 4 നമസ്കാരം മറന്നുപോയി, നാല് നമസ്കാരം അതിന്റെ സമയം തെറ്റി, ദുഹ്ർ അസർ മഗ്രിബ് ഇശ, 4 നമസ്കാരങ്ങൾ സമയം തെറ്റി. കാരണം അങ്ങനത്തെ ഭീതിജനകമായ അവസ്ഥയാണ് ഇവിടെ സംഭവിച്ചത്, മദീനയിൽ സംഭവിച്ചത്, മനസ്സിലല്ലേ. അതാണ് നമ്മൾ സൂറത്ത് അഹ്സാബിൽ വായിക്കുന്നത്, കൽബുകൾ ഇവിടെ എത്തിയെന്നാണ് പേടിച്ചിട്ട്. ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, അതേപോലെ വസിൽസുലു സിൽസാലിൻ ഷദീദ എന്നാണ്, അവര് അതികഠിനമായി വിറപ്പിക്കപ്പെട്ടു എന്നാണ്, പേടിച്ച് വിറച്ചുപോയി. അത്രമാത്രം ഭീതി അവസ്ഥ ഇവിടെ മദീനയിൽ സംജാതായി. കാരണം എന്താ? ഏറ്റവും പ്രധാന കാരണം ഇവരുടെ ആ സന്ദർഭത്തിലുള്ള പിന്നെ എത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വിളയുന്ന കാരക്കയുടെ മൂന്നിൽ രണ്ട് ഭാഗം നൽകിയിട്ട് വീണ്ടും ആ കരാറ് പുതുക്കാൻ വേണ്ടിയിട്ട് ശ്രമം വരെ നടത്തി. പക്ഷെ മുസ്ലിങ്ങൾ സമ്മതിച്ചില്ല. റസൂലുള്ളാഹി ചെയ്തപ്പോ മുസ്ലിം അതിന് സമ്മതിച്ചില്ല. അവർ പറഞ്ഞത് ജാഹിലിയത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട്, പിന്നെ ഇസ്ലാമിൽ ഇങ്ങനത്തെ ഇവർക്ക് എന്ത് എന്നുള്ളത് പിന്നെ അവർക്ക് വഴിയേ വരും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അഹ്സാബിനെ തോൽപ്പിച്ചു, മുസ്ലിം സുരക്ഷിതരായി. പിന്നെ ആരുണ്ട് ഇവിടെ ബാക്കി ബനു ഖുറൈദണ്ട്, അവരിലെ പുരുഷന്മാരെ വധിച്ചിട്ടുണ്ട്. യുദ്ധബന്ദികളായിട്ടുള്ള ഇവരിലെ പുരുഷന്മാരെ വധിച്ചിട്ടുണ്ട്. കാരണം അവർ വധാർഹരായ ഈ ദുനിയാവിൽ അവർ ജീവിക്കാൻ പാടില്ലാത്തൊരു കൗമായിരുന്നു, അതുകൊണ്ട് തന്നെ അവരെ വധിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പൊതുനിയമം മന്നും ഫിദാവുമാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം എന്തിന്റെ ചില പ്രത്യേക നിലപാടുകൾ യുദ്ധബന്ദികളുടെ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പിന്നെ തടവുകാരിൽ ചിലരെ വധാർഹരാണെങ്കിൽ അവരെ വധിക്കുക എന്നുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവുകാരെ സ്വീകരിച്ചൊരു രീതിയാണ് തടവുകാരെ എന്ത് ചെയ്യുക, അവരുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ മോചിപ്പിക്കുക. അതൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ മാത്രമുള്ളത്. തടവുകാരെ ചില തടവുകാരെങ്ങനെ മോചിപ്പിച്ചറിയാം, പത്ത് പേർക്ക് മുസ്ലിമീങ്ങളിൽ പലരും നിരക്ഷരായിരുന്നു. അപ്പൊ പത്ത് പേർക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന വ്യവസ്ഥയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പലരെയും മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരിലെ എഴുത്ത പിന്നെ വിദ്യാസമ്പന്നരാണ് ബന്ദികളെങ്കിൽ അവരുടെ ആ പിന്നെ അറിവിനെ ഉപയോഗപ്പെടുത്തി റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ പത്ത് മുസ്ലിമീങ്ങൾക്ക് ഒരു യുദ്ധബന്ദി എഴുത്തും വായനയും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീയാണ്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, തടവുകാരുടെ സേവനം റസൂലുള്ള ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ പരാമർശിച്ചിട്ടില്ല. അത് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, തടവുകാരെ കൈമാറ്റം ചെയ്തിട്ടുണ്ട്, കൈമാറ്റത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പിന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ള ഒരു യുദ്ധത്തിന് അയച്ചു. ആ യുദ്ധത്തിൽ പിന്നെ യുദ്ധബന്ദികൾ പിടിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഈ യുദ്ധബന്ദികളെ കൈമാറി. എന്നിട്ട് ചില മുസ്ലിം യുദ്ധബന്ദികൾ ഉണ്ടായിരുന്നു ശത്രുക്കളുടെ അടുക്കൽ, ആ യുദ്ധബന്ദികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരിൽ നിന്ന് തിരിച്ചു വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തായിഫിലിന്റെ ചരിത്രം വായിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നുള്ള ബന്ദികളിൽ നിന്ന് ചിലരെ ശത്രുക്കൾക്ക് കൈമാറിയിട്ട് അവിടെയുള്ള മുസ്ലിം ബന്ദികളെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ അതൊന്നും എന്തല്ല, അതിവിടെ പരാമർശിച്ചിട്ടില്ല, ഇവിടെ പരാമർശിച്ചില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യുദ്ധബന്ദികൾ അവർ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഇമ്മാ മന്നൻ ബഅദു, ഒന്നുകിൽ മോചനദ്രവ്യം വാങ്ങിയിട്ട് വാങ്ങാതെ അവരെ വെറുതെ വിടാം, വഇമ്മാ ഫിദ, അല്ലെങ്കിൽ മോചനദ്രവ്യം വാങ്ങിയിട്ട് അവരെ വെറുതെ വിടാം. പക്ഷേ അത് പൊതുനിയമാണ്, അതൊരു പൊതുനിയമാണ്. പക്ഷെ ആ പൊതുനിയമത്തെ പ്രത്യേകമാക്കുന്ന ചില സമീപനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ ഇവിടെ കേൾപ്പിച്ചത്. പിന്നെ അതാത് കാലങ്ങളിൽ പിന്നെ അതാണ് യുദ്ധത്തിൽ എന്ത് വേണം, എല്ലാവരും വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നല്ല, വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്നല്ല ഇസ്ലാമിൽ. ഇസ്ലാമിൽ എന്ത് വേണം, യുദ്ധം നയിക്കാൻ ഒരാൾ വേണം. അതാരാ, യുദ്ധത്തിന് ഓർഡർ കൊടുക്കാൻ ഒരാൾ വേണം. ഇതാ കീലലക്കും ഉംഫിറു ഫി സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടോളൂ എന്ന് നിങ്ങളോട് പറയപ്പെട്ടാൽതാണ്. ആരാ ഈ പറയുന്നത് യുദ്ധത്തിന് പുറപ്പെട്ടോളൂ, അത് ഭരണാധികാരിയാണ്. അൽ ഇമാമു ജുന്നതുൻ, ഭരണാധികാരി ഒരു പരിചയമാണ്. യുത്തഖാബിഹി വയുഖാതലു മിൻ വറാഇഹി, ഭരണാധികാരിന്റെ പിന്നിൽ നിന്നിട്ടാണ് യുദ്ധം, ഭരണാധികാരിയെ മറയായി സ്വീകരിച്ചുകൊണ്ടാണ് യുദ്ധം. അപ്പോൾ ഇസ്ലാമിക ഭരണാധികാരി വേണം, ആ ഭരണാധികാരി നിശ്ചയിക്കുന്ന സൈന്യാധിപൻ വേണം, അങ്ങനെയാണ് യുദ്ധം, അല്ലാതെ എല്ലാവരും യുദ്ധം എന്നുള്ളതല്ല. അപ്പോൾ ഭരണാധികാരിയുടെ കീഴിൽ യുദ്ധമാകുമ്പോഴാണ് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രയോഗവൽക്കരിക്കാൻ പറ്റുള്ളൂ. ഏതാണ് വേണ്ടത്, ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, തടവുകാരുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടവുകാരുടെ വിഷയത്തിൽ മന്നാണോ അതല്ല ബാധാണോ, അല്ലെങ്കിൽ അവർ വധശിക്ഷ അറിയിക്കുന്നവരാണോ അതല്ല അവരുടെ സേവനം ഉപയോഗപ്പെടുത്തുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ യുദ്ധ തടവുകാരെ കൈമാറിയിട്ട് മുസ്ലിം തടവുകാരെ മോചിപ്പിക്കുകയാണോ വേണ്ടത്, ഇതൊക്കെ ആരാ തീരുമാനിക്കുക, തീരുമാനിക്കേണ്ടത് ഭരണാധികാരിയാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇന്ന് പല മുസ്ലിമീങ്ങളും യുദ്ധം എന്നുള്ളത് അറിയാം, ബദർ ഉഹുദ് എന്നൊക്കെ അറിയാം, ജിഹാദ് എന്നറിയാം. പക്ഷെ എങ്ങനെ ജിഹാദ്, ഇസ്ലാമിലെ ജിഹാദിന്റെ പ്രത്യേകത എന്ത്, അതിന്റെ നിയമങ്ങൾ എന്ത്, ഇത് അജ്ഞാണ്, ഇത് അജ്ഞാണ്. അതുകൊണ്ടാണ് പിന്നെ സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ എന്ത് ചെയ്യണത്, ഈ ബദർ ഉഹുദും ഒക്കെ പല മുസ്ലിമീങ്ങളും ദുരുപയോഗപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് ഈ തീവ്രവാദികൾ. ഹത്ത തുമാൽ ഹർബു ഔസാറഹ, ഈ നിലപാട് യുദ്ധ സാഹചര്യങ്ങളിലാണ്, യുദ്ധ സന്ദർഭങ്ങളിലാണ്. യുദ്ധം അതിന്റെ ഭാരങ്ങൾ, ഔസാർ എന്നാണ് ശരിക്കും ഭാരം എന്നാണ് അർത്ഥം. യുദ്ധത്തിൽ ഭാരം എന്താണ്? യുദ്ധത്തിലെ ആയുധങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശം അസ്ലിഹത്താണ്. യുദ്ധം അതിന്റെ ആയുധങ്ങളെ ഇറക്കി വെക്കുന്നതുവരെ എന്നാണ്, യുദ്ധം അവസാനിക്കുന്നതുവരെയുള്ള യുദ്ധ കാലഘട്ടത്തിലുള്ള നിലപാടാണ്. എല്ലാ കാലഘട്ടത്തിലും യുദ്ധം എന്നുള്ളതല്ല. നമ്മൾ പറഞ്ഞു ഇസ്ലാമിൽ യുദ്ധം അള്ളാഹു സുബ്ഹാന തആല കൽപ്പിച്ചത് എങ്ങനെയാണ്? അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്. യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളോട് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടാൻ കൊതിക്കരുത്. ശത്രുക്കളെ കണ്ടുമുട്ടാൻ കൊതിക്കരുത് എന്നാൽ അതിന്റെ അർത്ഥം എന്താ? ആ ഒരു യുദ്ധം കൊതിക്കരുത് എന്നാണ്. പക്ഷെ യുദ്ധം സംജാതമായാലോ? ലാ തതമന്നൌ ലിഖാഅൽ അദു, ശത്രുവിനെ യുദ്ധത്തിലൂടെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്, റസൂലുള്ളാന്റെ വസീയത്താണ്. പക്ഷേ യുദ്ധം സംജാതമായാലോ? ഫൈദ ലഖീതുമൂഹും ഫസ്ബുത്തു, പിന്തിരിയാൻ പാടില്ല, നിങ്ങൾ ഉറച്ചു നിൽക്കണം, ഉറച്ചു നിൽക്കണം. കാരണം ശത്രു യുദ്ധവേഷത്തിലാണ്, യുദ്ധം സംജാതമാകണം. നമ്മൾ ഉറച്ചു നിന്നില്ല എങ്കിൽ എന്താ? അവരുടെ ആക്രമണം. അപ്പൊ യുദ്ധം വേണം. യുദ്ധം ഉണ്ടായാൽ അപ്പോളെന്താ? അപ്പൊ പിന്നെ തൂവൽ സ്പർശല്ല, അപ്പൊ പിന്നെ തൂവൽ സ്പർശല്ല, പിന്നെ യുദ്ധം തന്നെയാണ്. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ ഫദർബർ റിഖാബ് ഹത്താ ഇദാ അസ്ഖൻതുമൂ ഫശുദ്ദുൽ വസാ, മനസ്സിലായി? പിന്നെ യുദ്ധ പിന്നെ അവർക്ക് ആയുധ പ്രയോഗം വേണം. ആയുധ പ്രയോഗങ്ങളിലൂടെ അവരെ ഒതുക്കി നിർത്തിയിട്ട് ബന്ദികൾ വന്നിട്ടുണ്ടെങ്കിൽ ബന്ദികളെ നന്നായിട്ട് പിടിച്ചു കെട്ടുക തന്നെ വേണം, നന്നായി പിടിച്ച് കെട്ടുക തന്നെ വേണം. യുദ്ധബന്ദികൾ പിടിച്ചു കെട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ? ഇമ്മ മന്നം പാഴത് ഒയിമ്മ ഫിദാ. യുദ്ധം കഴിഞ്ഞില്ലേ, ശത്രുവിന്റെ അടുത്ത് ആയുധമല്ല, അവര് ബന്ധിക്കപ്പെട്ടിരിക്കണം. കൈക്കാലുകൾ ബന്ധിക്കപ്പെട്ട ഒരു ശത്രുഭടൻ അവൻ നമ്മളോട് ആയുധത്തിലല്ല നിൽക്കുന്നത്, യുദ്ധത്തിലല്ല നിൽക്കുന്നത്. അപ്പൊ അവന്റെ വിഷയത്തിൽ എന്താ? പിന്നെ അവനെ വെട്ടണോ? അത് ഫൈമ മന്നം പാഴത് ഒയിമ്മ ഫിദ. ചിലർ, എല്ലാ ബന്ധികളും അങ്ങനെയല്ല, ചിലരോട് എന്ത് വേണ്ടി വരും? അവർക്ക് നേരെ വധശിക്ഷ വേണ്ടി വരും. ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ ഒരിക്കലും യുദ്ധബന്ദികളെ, യുദ്ധ തടവുകാരെ വധിക്കാനേ പാടില്ല എന്നാണ് പല പണ്ഡിതന്മാരുടെ അഭിപ്രായം. അബ്ദുല്ലാഹി ബിൻ ഉമർ, അത്താ ബിൻ അബി റബാഹ്, അൽ ഹസൻ അൽ ബസരി തുടങ്ങിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഒരിക്കലും യുദ്ധ തടവുകാരെ വധിക്കാൻ പാടില്ല എന്ന്. യുദ്ധ തടവുകാരുടെ വിഷയത്തിൽ എന്താണ് വേണ്ടതെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറം ഒരു പെരുമാറ്റം പാടില്ല എന്നാണ് പല പണ്ഡിതന്മാരുടെയും നിലപാട്. പക്ഷെ നമ്മൾ നബിസ്വല്ലാസ്ലമാങ്ങളുടെ ചരിത്രത്തെ മാതൃകയുമായി ഉൾക്കൊണ്ടാണ് ചെയ്യേണ്ടത് ആവശ്യങ്ങളൊക്കെ നിലപാട് സ്വീകരിക്കേണ്ടത്, അത് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ഈ ക്ലാസ്സിൽ വിശദീകരിച്ചു. ഇതൊക്കെ പിന്നെ വളരെ പ്രാധാന്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇസ്ലാമിനെതിരിൽ ഈ പല ആളുകളും തെറ്റിദ്ധാരണാപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഓരോ വിഷയങ്ങളാണിത്. പക്ഷേ ഈ വചനങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്ന അതിലെ പൊരുളുകൾ, അതേപോലെ അതിലുള്ള പിന്നെ വിഷയങ്ങൾ ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇത്തരം ആയത്തുകളെ അവർ ദുരുപയോഗപ്പെടുത്തൂല. ഇത് നബിസല്ല ഇത് പ്രയോഗവൽക്കരിച്ച പ്രഥമ വ്യക്തിത്വാര നബിസല്ലാസ്ലം മാത്രങ്ങളാണ്. തിരു ജീവിതത്തിലൂടെയാണ് ഈ ആയത്തുകൾ ഉൾക്കൊള്ളേണ്ടത്. അപ്പോൾ ഈ ആയത്തുകളുടെ ആശയം എത്ര അതിൻ്റെ ആ സുന്ദര രൂപത്തിൽ നമുക്ക് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയും. കുറെ ഇനിയിപ്പോൾ ഈ സൂറത്തിൽ നമുക്ക് ഇനിയും ആയത്തുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറെ ചരിത്രങ്ങളിലൂടെ അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഹത്താ തദഅ അൽ ഹർബു ഔസാറഹ ദാലിക വലൗ യശാഉല്ലാഹു ലൻതസറ മിൻഹും വലാകിൻ ലിയബ്ലുവ ബഅദകും ബിബഅ ദാലിക. ഇവിടെ ദാലിക് എന്ന് പറഞ്ഞാൽ അത് എന്നാണ്. ദാലിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, ചിലർ പറഞ്ഞ ദാലിക്കൽ അമ്രു, ഇതാണ് കൽപ്പന, ഇതാണ് കൽപ്പന. അല്ലെങ്കിൽ ഇഫ് അലു ദാലിക്, ഇപ്പറയപ്പെട്ടത് നിങ്ങൾ പ്രയോഗവൽക്കരിക്കുക, ഇത് നിങ്ങൾ പ്രയോഗവൽക്കരിക്കുക. ദാലിക് എന്ന് പറഞ്ഞാൽ ഈ അള്ളാഹുവിന്റെ ആജ്ഞകളെ നിങ്ങൾ പ്രയോഗവൽക്കരിക്കുക. ദാലിക് എന്നിട്ട് അള്ളാഹ് പറയുന്നത് വലൗ യശാ ഉല്ലാഹു ലൻതസറ മിൻഹും വലൗ യശാ ഉല്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലന്തസറ മിൻഹും, ഈ ശത്രുക്കളോട്, അവിശ്വാസികളായ ശത്രുക്കളോട് പ്രതികാര നടപടി സ്വീകരിക്കുമായിരുന്നു. ലന്തസറ മിൻഹും എന്ന് പറഞ്ഞാൽ ലന്തഖമ മിൻഹും എന്നർത്ഥം. അവരോട് പ്രതികാര നടപടി സ്വീകരിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർക്കെതിരിൽ അള്ളാഹ്ക്ക് വിജയം കൊണ്ടുവരാമായിരുന്നു. വലവ് യശ ഉള്ള ലന്തസറ മിൻഹും, ഒരു യുദ്ധമല്ലാതെ ശത്രുവിനോട് സായുധമായി പോരാടാതെ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ തോൽപ്പിക്കാമായിരുന്നു എന്നർത്ഥം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ തോൽപ്പിച്ചില്ല, അള്ളാഹു നിശ്ചയിച്ചതാണ് ഒരു യുദ്ധത്തിലൂടെ അവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നിശ്ചയിച്ചത്. ദാലിക്, ഇപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക, ഇത് നിങ്ങൾ പ്രവർത്തിക്കുക. വലവ് യശ അള്ളാഹു ലന്തസറ മിൻഹും, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരോട്, ശത്രുവോട്, ശത്രുസേനയോട് പ്രതികാര നടപടി സ്വീകരിച്ചിട്ട് അള്ളാഹ് അവരെ തോൽപ്പിക്കാനും സഹായം നേടാനും വിജയം നേടാനും സാധിക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു എന്തിനാണ് ഈ യുദ്ധം നിശ്ചയിച്ചത്? ഫൈദലഖുല്ലദീന കഫറു ഫദർബ റിഖാബ് ദർന യുദ്ധം നിശ്ചയിച്ചത്, വലാക്കിൻ ലിയബുലു ബഅദകും ബിബഅദ്, നിങ്ങളിൽ ചിലരെ കൊണ്ട് ചിലരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വലാക്കിൻ അള്ളാഹു സുബ്ഹാനഹു വതആല, എന്നാൽ അള്ളാഹു യുദ്ധം നിശ്ചയിച്ചത്, വലാക്കിൻ എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധം നിശ്ചയിച്ചത്, ലിയബുലു ബഅദകും, നിങ്ങളിൽ ചിലരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ബിബഅദിൻ, ചിലരെ കൊണ്ട്, ചിലരെ കൊണ്ട് ചിലരെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ എന്താ, മുസ്ലിമീങ്ങളെ പരീക്ഷിക്കാനാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. എന്താ യുദ്ധം? ക്ഷമ ആവശ്യമുള്ള വിഷയമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ സഹിക്കേണ്ട വിഷയമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ. രക്തസിക്ത പോരാട്ടമാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ, അധ്വാനമാണ്, മനസ്സിലായോ? അപ്പൊ അള്ളാഹു നിങ്ങളോട് യുദ്ധം കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്യുമോ ഇല്ലേ? ശാരീരികമായി വിനിയോഗിക്കുവാൻ നിങ്ങളോട് ആവശ്യപ്പെടാൻ നിങ്ങൾ അത് ചെയ്യുമോ ഇല്ലേ? അത് പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. വലാക്കിൻ ലിയബുലു ബഅദകും, ചിലരെ കൊണ്ട് ചിലരെ, നിങ്ങളിൽ ചിലരെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല യുദ്ധം ശറാക്കിയത്, യുദ്ധം കൊണ്ട് ആജ്ഞാപിച്ചത്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ്സാബിരീൻ. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ? വലമ്മ യഅലമില്ലാഹു അല്ലദീന ജാഹദു മിൻകും വയഅലമസ്സാബിരീൻ, നിങ്ങളിൽ ജിഹാദ് ചെയ്യുന്നവർ ആരാണ് എന്നും ക്ഷമിക്കുന്നവർ ആരാണെന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞിട്ടില്ല, അതറിയുന്നത് വരെ. അപ്പോ അള്ളാഹു ജിഹാദ് കൊണ്ട് കൽപ്പിച്ചാൽ ജിഹാദ് ചെയ്യുന്നവർ ആരാണെന്ന് അള്ളാഹ് അറിയണം. ക്ഷമാലുക്കൾ ആരാണ് ദീനിന്റെ പേര്, അത് അള്ളാഹ് അറിയണം. അതൊക്കെ അറിഞ്ഞതിന് ശേഷമേ സ്വർഗപ്രവേശനമുള്ളൂ. അപ്പോ അങ്ങനത്തെ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആരാണ് അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയം വരിക്കുന്നത്, ഇത് അള്ളാഹ് അറിയണം. അതാണ് വലാക്കില്ലി അബുലു അബക്കും ബിബാ എന്നിട്ടല്ല പറയുന്നത്, വല്ലദീന ഖുതിലു ഫീ സബീലില്ല ഫല യുദില്ല അമാലഹും. വല്ലദീന ഖുതിലു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവർ. വല്ലദീന ഖുതിലു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്നവർ. ഫല യുദില്ല അമാലഹും, അവരുടെ കർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കുകയില്ല. ഫല യുദില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല പാഴാക്കുകയില്ല. അഅമാലഹും, അവരുടെ കർമ്മങ്ങൾ. അള്ളാഹു ചിലരുടെ കർമ്മങ്ങളെ പാഴാക്കിയത് പറഞ്ഞില്ലേ, വല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ല അതല്ല അഅമാലഹും. പക്ഷെ ഇവിടെ വല്ലദീന ഖുതിലു ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവർ. ഫല യുദില്ല അഅമാലഹും, അവരുടെ അമലുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പാഴാക്കുകയില്ല. ഇത് ഇനി ഇതിന്റെ തുടർച്ച ആയത്തുകളുണ്ട്, അതൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.